بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. أما بعد، شيخ الإسلام ابن تيمية رحمه الله അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയയിൽ നിന്ന് ഇനി നമുക്ക് വായിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കലാം എന്ന സിഫത്തുകളെ കുറിച്ചുള്ള ആയത്തുകളാണ്. അതിൽ ചിലത് നമ്മൾ വായിച്ചു, ബാക്കി നോക്കുക. മിൻഹും മൻ കല്ലമ അല്ലാഹു വറഫഅ ബഅദഹും ദറജാത് വലമ്മാ ജാഅ മൂസ ലിമീഖാതിന വകല്ലമഹു റബ്ബുഹു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ അയ്മനി വഖർറബ്നാഹു നജിയ. സൂറത്തു മറിയമിലെ ആയത്തിന്റെ ഒരു ഭാഗമാണിത്. വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. വനാദൈനാഹു, മൂസായ നാം വിളിച്ചു. മിൻ ജാനിബി തൂരിൽ അയ്മൻ, മിൻ ജാനിബി തൂരിൽ അയ്മൻ, മിൻ ജാനിബ് ആ വശത്ത് നിന്ന്, അത്തൂരിൽ അയ്മൻ തൂർ പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന്, അവിടെ വെച്ചാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ വിളി കേട്ടത്. വഖർറബ്നാഹു, നാം മൂസ നബിയെ അടുപ്പിച്ചു. നജിയ, നജി എന്നാൽ നജുവയിൽ ഏർപ്പെട്ട ആൾ, അഥവാ രഹസ്യമായി സംസാരിച്ച ആൾ, അതിനാണ് നജി എന്ന് പറയുക. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ കലാം രണ്ട് തവണ വന്നിരിക്കുന്നു. കാരണം അള്ളാഹു പറഞ്ഞത് വനാദൈനാഹു, നാം മൂസാനബിയെ വിളിച്ചു. നിദ ബഈദിൽ നിന്നാണ്, നിദ എന്നാൽ വിളി, അത് പൊതുവെ ഉപയോഗിക്കാറുള്ള ദൂരം നിന്ന് വിളിച്ചു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ നാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു. കൂടാതെ ശേഷം അല്ലാഹു പറഞ്ഞ എന്താണ്? വനാദൈനാഹു മിൻ ജാനിബി തൂരിൽ അയ്മനി വഖർറബ്നാഹു നജിയ. മൂസ നബിയെ അടുത്തുനിന്ന് സംസാരിക്കുവാൻ വേണ്ടി നാം അടുപ്പിക്കുകയും ചെയ്തു, നജിയാക്കി അടുപ്പിച്ചു. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല മൂസ നബിയെ അവനോട് അടുപ്പിക്കുകയും എന്നിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് തവണ അള്ളാഹുവിന്റെ കലാം, അവന്റെ കലാം എന്ന സിഫത്തിന് ഈ ആയത്തിൽ സൂചനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ സംസാരിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. വഖൗലിഹി വഇദ് നാദാ റബ്ബുക മൂസ അനിഅതിൽ ഖൗമ അള്ളാലിമീൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചത് തന്നെ സൂറത്തു ശുഅറായിൽ അള്ളാഹു പറയുന്നു, നിന്റെ റബ്ബ് വിളിച്ചപ്പോൾ, നിന്റെ റബ്ബ് വിളിച്ചപ്പോൾ, അള്ളാഹുവിന്റെ നിദ അവന്റെ വിളി, അതവന്റെ കലാമാണ്, അവന്റെ സംസാരമാണ്. നിന്റെ റബ്ബ് മൂസായെ വിളിച്ചപ്പോൾ, വിളിച്ചുകൊണ്ട് അള്ളാഹു എന്താണ് പറഞ്ഞത്? അനിയറ്റി, താങ്കൾ ചെല്ലണം, അൽ ഖൗമ അള്ളാലിമീൻ, ആ അക്രമികളായ സമൂഹത്തിന്റെ അടുത്തേക്ക്, അഥവാ ഖൗമ ഫിറഔൻ. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫിറഔനിന്റെ ആളുകളുടെ അടുത്തേക്ക് താങ്കൾ ചെല്ലണം. ഇത് അല്ലാഹു മൂസ നബിയെ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാം വ്യക്തമാണ്, അല്ലാഹു സംസാരിക്കുന്നവനാണ്, അവന്റെ ഉദ്ദേശവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അശാരിയാക്കൾ പറഞ്ഞതുപോലെയല്ല, അവർ അല്ലാഹുവിന്റെ കലാം എന്ന സിഫത്തിനെ ഒരു നിലക്ക് അംഗീകരിക്കുകയും വേറെ നിലക്ക് തള്ളിക്കളയുകയും ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള അശാരിയാക്കൾ, അവരുടെ വാദം അല്ലാഹുവിന്റെ കലാം ആണ് ഖുർആൻ, ശരി, പക്ഷേ അല്ലാഹുവിന്റെ കലാം അവന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ടതല്ല, അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കും എന്നൊന്നും അവർ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ ഓതിയാൽ, ഒരാൾ ഖുർആൻ ഓതിയാൽ അവർ പറയും, അപ്പൊ അള്ളാഹുന്റെ കലാമാണ് അതെന്ന് പറയാൻ പാടില്ല. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കലാം ആരോദിയാലും അള്ളാഹുവിന്റെ കലാമ തന്നെ, ആരെഴുതിയാലും അള്ളാഹുവിന്റെ കലാമ തന്നെ. കാരണം ആളുകൾ എഴുതുന്നതിനെയും ആളുകൾ ഓതുന്നതിനെ തന്നെയാണ് അള്ളാഹുന്റെ കലാം എന്ന് പറയുക, ഖുർആൻ എന്ന് പറയുക. അല്ലാത്തത് എന്താണ് ഖുർആൻ? ഏതുപോലെ ശേഷം അത് തെളിയിക്കുന്ന ആയത്തുകൾ കാണാം. മുശ്രിക്കുകൾ താങ്കളുടെ അടുത്തേക്ക് അഭയം തേടി വന്നാൽ നബിയെ അവർക്ക് താങ്കൾ അഭയം കൊടുക്കുക, ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ വേണ്ടി. മുശ്രിക്ക് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ അടുത്ത് വന്നാൽ അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നത് എങ്ങനെ? അള്ളാഹു പറയുന്നതാണോ, അള്ളാഹു നേരിട്ട് പറയുന്നതാണോ? അല്ല, നബിയും സ്വഹാബത്ത് ഓതുന്നതാണല്ലോ കേൾക്കുക. അതിനാണ് അള്ളാഹു അവന്റെ കലാമെന്ന് വിളിച്ചത്. അള്ളാഹുവിന്റെ കലാം ആരോധിയാലും അള്ളാഹുവിന്റെ കലാം തന്നെ. അത് നിഷേധിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ അശാരിയാക്കൾ. ഒരു നിലക്ക് അംഗീകരിക്കും, വേറെ നിലക്ക് തള്ളിക്കളയും. അള്ളാഹു പറയുന്നു, വനാദഹുമാ റബ്ബുഹുമാ അലം അൻഹകുമാ عن تلكما الشجرة وأقول لكما إن الشيطان لكما عدو مبين. إذ سورة الأعراف الآية إذ الله പറയുന്നു നോക്കൂ, وناداهما അവരെ രണ്ടു പേരെയും അല്ലാഹു വിളിച്ചു. അവരെ രണ്ടു പേരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ആദം وحواء, ആദമിനെയും ഹവ്വായിനെയുമാണ്. അവരെ രണ്ടുപേരെയും അള്ളാഹു അവരെ രണ്ടുപേരെയും വിളിച്ചു. റബ്ബുഹുമാ, അവരുടെ രണ്ടുപേരുടെയും റബ്ബ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അലം അൻഹകുമാ, ഞാൻ നിങ്ങളോട് വിലക്കിയിട്ടില്ലയോ, അൻതിൽകുമശ്ശജറ, ആ മരത്തെ തൊട്ട്, അൻതിൽകുമശ്ശജറ, ആ മരത്തെ തൊട്ട് നാം നിങ്ങളെ വിലക്കിയിട്ടില്ലയോ. വഅഖുല്ലകുമാ, നാം നിങ്ങളോട് രണ്ടുപേരോടും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഷൈത്താൻ തീർച്ചയായും നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തമായ ശത്രുവാണ് എന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടില്ലേ. ഈ ആയത്തിനും അള്ളാഹുവിന്റെ കലാം രണ്ടു തവണ വന്നിട്ടുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞു, വനാദാഹുമ, അള്ളാഹു അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ അള്ളാഹു കലാമുണ്ടായി. വിളിച്ചുകൊണ്ടല്ല പറഞ്ഞെന്താ, വാക്കുല്ലക്കുമാ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നേരത്തെയും അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് ആദമിനോടും ഹവ്വായിനോടും. ഇപ്പോഴും സംസാരിച്ചു. ഈ ആയത്തിൽ പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കുന്നവനാണ്. കലാം അവന്റെ സിഫത്താണ്, മുമ്പേ ഉള്ള അവന്റെ സിഫത്താണ്. അവൻ ആദ്യം സംസാരിക്കാതിരിക്കുന്ന, ആദ്യം അവന് കലാം എന്ന സിഫത്തില്ലാതെ പിന്നീട് അവൻ ഉണ്ടായതല്ല, അള്ളാഹുവിന് മുമ്പേ ഉള്ളതാണ്. അള്ളാഹുവിന് മുമ്പേ ഉള്ള അവന്റെ സിഫത്താണ് കലാം എന്നവന്റെ സിഫത്ത്. വഖൗലിഹി തആല വയൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകായല്ലദീന കുന്തും തസ്ഉമൂൻ വയൗമ യുനാദീഹിം. ഇത് സൂറത്തു അൽഖസസിലെ ആയത്താണ്. വയൗമ യുനാദീഹിം, അവൻ അവരെ വിളിക്കുന്ന ദിവസം. ഫയഖൂലു, അപ്പോൾ അവൻ അവരോട് പറയും, ഐന ശുറകായി, എവിടെ എന്റെ ശുറക, നിങ്ങൾ എനിക്കുണ്ടെന്ന് പറഞ്ഞ, നിങ്ങൾ എന്നിൽ പങ്കുചേർത്ത എന്റെ പങ്കാളികൾ എവിടെ? അല്ലദീന കുന്തും തസ്ഉമൂൻ, അല്ലദീന കുന്തും, ഏതൊരു ശുറക്കായിനെയാണോ, കുന്തും തസ്ഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചിരുന്നത്, നിങ്ങൾ ഉണ്ടെന്ന് വാദിച്ചിരുന്നത്, അവരെവിടെ? ഇത് ഖിയാമത്ത് നാളിൽ അള്ളാഹുൽ പങ്കുചേർത്തവരോടുള്ള അവന്റെ ചോദ്യമാണ്. അപ്പൊ നോക്കൂ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വായിനോടും അള്ളാഹു മുമ്പേ സംസാരിച്ചത്. കാലങ്ങൾക്ക് ശേഷം മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചത്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സംസാരിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിന്റെ കലാമായ അവന്റെ ഖുർആനിൽ നമ്മോടവൻ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കും എന്നതിനുള്ള പല പല തെളിവുകളിൽ ചിലതാണ്. അതുപോലെ വയൗമ യുനാദീഹിം ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ, വയൗമ യുനാദീഹിം, അവൻ അവരെ വിളിക്കുന്ന സന്ദർഭം, ഫയഖൂലു, എന്നിട്ട് അവൻ ചോദിക്കും, മാദാ അജബ്തുമുൽ മുർസലീൻ, മാദാ അജബ്തും, നിങ്ങൾ എന്താണ് ഉത്തരം നൽകിയത് അൽ മുർസലീൻ, നമ്മുടെ റസൂലുകൾക്ക്. ഇതും ഖിയാമത്ത് നാളിൽ അള്ളാഹു ജനങ്ങളോട് ചോദിക്കുന്നതാണ്. നാം നിങ്ങളിലേക്ക് റസൂലുകൾ അയച്ചിട്ടുണ്ട്, അവർക്ക് നിങ്ങൾ എന്താണ് ഉത്തരം നൽകിയത് എന്ന് അള്ളാഹു ചോദിക്കും. ഇതെല്ലാം അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്ത് അവനുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇബ്നു തൈമിയ റഹിമഹുള്ള കൊണ്ടുവന്നിട്ടുള്ള ഖുർആനിലെ ആയത്തുകളാണ്. നോക്കൂ, അള്ളാഹുവിന്റെ കലാം നമ്മൾ മനസ്സിലാക്കുക, അവന്റെ കമാലായ അവന്റെ സിഫത്തുകളെല്ലാം കമാലിന്റെ സിഫത്തുകളാണ്, പരിപൂർണമായ സിഫത്തുകളാണ്. ഒരു നിലക്കും ഒരു ന്യൂനതയും റബ്ബ് സുബ്ഹാനഹു വ തആലക്കില്ല. അവന്റെ കലാം അതും അങ്ങനെ തന്നെയാണ്, അവന്റെ കലാമും അങ്ങനെ തന്നെ. അത് പടപ്പുകളുടെ കലാം പോലെയല്ല, പടപ്പുകളുടെ സംസാരം പോലെയല്ല അള്ളാഹുവിന്റെ കലാം. അവന്റെ ജലാലത്തിനും അവന്റെ ആളമത്തിനും അവന്റെ എല്ലാ മഹത്വത്തിനും യോജിച്ച കലാമാണ് അള്ളാഹുവിന്റെ കലാം. അവൻ അവന്റെ പടപ്പുകളോട്, അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് സംസാരിക്കും. ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. സംസാരിക്കുക, സംസാരിക്കാതിരിക്കുക, കലാമില്ലാതിരിക്കുക എന്നത് ന്യൂനതയാണ്, അത് ഐബാണ്. ഒരിക്കലും ഒരു ഐബും അള്ളാഹുവിന് ഇല്ല. നോക്കൂ, ഇനി ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ഇവിടെ കൊണ്ടുവരുന്ന ആയത്തുകൾ ഇതുവരെ പറഞ്ഞ അള്ളാഹ്ക്ക് കലാം എന്ന സിഫത്തുണ്ട് എന്ന് പറഞ്ഞ എന്ന് സ്ഥാപിക്കാനാണ്. ഇനി ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിനുള്ള ഖുർആനിൽ നിന്ന് തന്നെയുള്ള തെളിവുകളാണ്. നേരത്തെ പറഞ്ഞ എന്താ, അള്ളാഹുവിന് കലാം എന്ന സിഫത്തുണ്ട്, ഖുർആൻ അള്ളാഹുവിന്റെ അത് വേറെ, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയുന്നത് രണ്ടു രണ്ടാണല്ലോ. മറ്റത് കുറച്ചുകൂടി ആമമാണ്, അള്ളാഹു സംസാരിക്കും, അത് അവന്റെ പടപ്പുകളോട് അവൻ സംസാരിക്കും, അതെല്ലാം ഖുർആനല്ല. എന്നാൽ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അപ്പൊ നേരത്തെ ആമമായ നിലക്ക്, പൊതുവായ നിലക്ക് അള്ളാഹുവിന് കലാം എന്ന സിഫത്തുണ്ട് എന്നും, ഇനി ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതാണ് ഇനി ഷെയ്ഖുൽ ഇസ്ലാം ഖുർആനിലെ ആയത്തുകളിലൂടെ തെളിയിക്കുന്നത്. وقوله وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله سورة التوبة الآية ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. وإن أحد من المشركين മുശ്രിക്കുകളിൽ ആരെങ്കിലും استجارك മൗലവിയെ താങ്കളോട് അവർ അഭയം തേടി വന്നാൽ فأجره നീ അവൻ അഭയം നൽകുക حتى يسمع كلام الله അവൻ അല്ലാഹുവിന്റെ കലാം കേൾക്കട്ടെ അവൻ അള്ളാഹുവിന്റെ കലാം കേൾക്കട്ടെ കാരണം അള്ളാഹുവിന്റെ കലാം അത് ഹുദയാണ്, അത് കേൾക്കുന്ന ആളുകൾക്ക് ബീദിനില്ല, അവൻ ഹിദായത്തിലെത്തും. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബ് ഔ അൽഖ സംഅ വഹുവ ശഹീദ്. ഈ ഖുർആനിലുണ്ട്, ഇന്ന ഫീ ദാലിക ലദിക്റ, ഇതിൽ ഓർമ്മപ്പെടുത്തലുണ്ട്, ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബ്, ആർക്കാണോ കൽബുള്ളത്, ഔ അൽഖ സംഅ വഹുവ ശഹീദ്, അതുപോലെ ആ പറയുന്നതിന് സാക്ഷിയായിക്കൊണ്ട് കാതുകൊടുത്ത് കേൾക്കുകയും ചെയ്തവനാരോ, കൽബുള്ളവനാരോ, അവൻ ഈ ഖുർആനിൽ ഓർമ്മപ്പെടുത്തലുണ്ട്. ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുസ്ലിം ആവാനുള്ള കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഗ്രിബിന് സൂറത്തു തൂർ ഓതുന്നത് കേട്ടിട്ടാണ്. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂർ ഓതുന്നു, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാത്തി വൽ അർദ് ബൽ ലാ യുഖിനൂൻ എന്നീ ആയത്തുകൾ എത്തിയപ്പോൾ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാദ അൻ യതീറ ഖൽബി, എന്റെ കൽബ് പാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി അത് കേട്ടപ്പോൾ. അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണോ, അംഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ അവരെ പടച്ചത്, അം ഖലഖു സമാവാത്തി വൽ അർദ്, അതല്ല ആകാശഭൂമികളെ പടച്ചത് അവരാണോ, ബൽ ലാ യുഖിനൂൻ, അല്ല അവർ വിശ്വസിക്കുന്നില്ല. ഈ ആയത്തുകൾ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൽബ് പാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. ആ സമയത്താണ് അദ്ദേഹം മുസ്ലിമായത്. എത്ര എത്ര ആളുകളുണ്ട് ചരിത്രത്തിൽ അള്ളാഹുവിന്റെ കലാം കേട്ടതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നതവരായി, ഒരുപാട് ഒരുപാട് ആളുകൾ. കാരണം അള്ളാഹുവിന്റെ കലാമിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ കലാം അതിന്റെ മഅന, അതിന്റെ ആശയം പരിഭാഷപ്പെടുത്തുക എന്നതിന്റെ ഉദ്ദേശം തന്നെ യഥാർത്ഥത്തിൽ, അതുകൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്തവരാണ്. കാരണം അവർക്ക് വേഗം ഇസ്ലാമിനെ കുറിച്ചുള്ള അതിന്റെ മഹാസിൻ, നന്മകൾ മനസ്സിലാവുകയും അള്ളാഹുവിന്റെ കലാമിന്റെ ഭംഗി, അതൊരിക്കലും അള്ളാഹു അവതരിപ്പിച്ച അതേപോലെ അറബിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് പോലെ കിട്ടുകയില്ലെങ്കിലും അതിന്റെ ആശയം പരിഭാഷപ്പെടുത്തുക എന്നതിൽ ഖൈറുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഇസ്ലാമിലേക്ക് ഇസ്ലാം മനസ്സിലാകാൻ കാരണം, ഒരുപാട് ഒരുപാട് ആളുകൾ അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നിട്ടുമുണ്ട്. അള്ളാഹുവിന്റെ കലാമിന്റെ പ്രത്യേകതയാണ്, അതുകൊണ്ട് അവരത് കേൾക്കാൻ വേണ്ടി അവർക്ക് അഭയം കൊടുക്കുക. ഇവിടെ അള്ളാഹു ഖുർആൻ എന്നല്ല പറഞ്ഞത്, ഖുർആനിനെ അള്ളാഹു എന്താണ് പറഞ്ഞത്, കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു. കലാം അല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ് മിൻഹു ബദഅ വഇലൈഹി യഊദ്. ഇതാണ് ഖുർആനിനെ കുറിച്ച് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. അൽ ഖുർആനു കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. മുനസ്സലുൻ, അത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചതാണ്. ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ പടപ്പല്ല അത്. മിൻ ഹുബദ, അവനിൽ നിന്നാണ്, റബ്ബിൽ നിന്നാണ് അത് വന്നത്. വഇലൈഹി യഊദ്, അവനിലേക്ക് അത് തിരിച്ചു പോകും. ഈ വിഷയം അഹ്ലു സുന്ന അവരുടെ അടിസ്ഥാന അടയാളങ്ങളിൽപ്പെട്ടതാണ് ഈ വിശ്വാസം. മഹാനായ ഇമാം ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളാഹ്, അദ്ദേഹത്തിന്റെ മിഹ്ന, ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മർദ്ദനങ്ങൾ ഒക്കെ ഏറ്റത് ഇതിനുവേണ്ടിയാണ്. കാരണം ഖലീഫ മഅ്മൂനിന്റെ കാലത്ത്, ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂനിന്റെ കാലത്ത് ഈ ഫിത്ന വളരെ വ്യാപകമായി. ഭരണതലത്തിൽ ഭരണാധികാരികൾക്ക് തന്നെ ഈ ബിദ്അത്ത് പിടികൂടി, അവരെ ഈ ബിദ്അത്തിന്റെ കക്ഷികൾ സ്വാധീനിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. അവരതിൽ പെട്ടുപോയി. അങ്ങനെ മഅ്മൂൻ ഇതിന്റെ ആളാവുകയും ഖുർആൻ അള്ളാഹിന്റെ പടപ്പാണ് എന്ന ജഹ്മിയാക്കളുടെ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതിന്റെ ആളാകുകയും ചെയ്തു. കാരണം അവർ അള്ളാഹിന്റെ കലാമിന് നിഷേധിക്കുന്നവരാണ്. അള്ളാഹ് സംസാരിക്കൂല, പിന്നെ അങ്ങനെ അള്ളാഹ്ക്ക് കലാമുണ്ടാവുക? അള്ളാഹിന്റെ കലാം എന്ന സിഫത്തിനെ നിഷേധിക്കുന്നവരാണ് അവർ ജഹ്മിയാക്ക. ആ വിശ്വാസം മഅ്മൂൻ അത് പ്രചരിപ്പിക്കുകയും ഇത് പറയാത്ത ആളുകളെ കൊല്ലുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു മഅ്മൂൻ. അങ്ങനെ എല്ലാവരും അന്ന് മഅ്മൂനിന്റെ അയാളുടെ മർദ്ദനം പേടിച്ച് മാറ്റി പറഞ്ഞു. പല ഉലമാവും തന്നെ അങ്ങനെ ചെയ്തു. അവരത് ഇക്രാഹാണെന്ന് മനസ്സിലാക്കി, ഇക്രാഹിന്റെ ഇളവുണ്ടാകുമെന്ന് മനസ്സിലാക്കി ചിലരങ്ങനെ പറഞ്ഞുകൊള്ളു. കാരണം കൊല്ലപ്പെടുമെന്ന പേടിയിൽ ചില സമയത്ത് കൊല്ലപ്പെടുന്നുണ്ടാൽ സത്യം മൂടിവെക്കാമല്ലോ. ആ ഇളവ് ചിലർ ഉപയോഗിച്ചു, പലരും ഉപയോഗിച്ചു. ചിലരാകട്ടെ ചില മിഅറാദുകൾ ഉപയോഗിച്ചു. മിഅറാദ് എന്നാൽ കളവ് അല്ല അവരുദ്ദേശിച്ചത്, പക്ഷെ കേൾക്കുന്നവന് അവരുദ്ദേശിച്ചത് വേറെയാണെങ്കിലും കേൾക്കുന്നവന് വേറെയായി തോന്നും. അവർ ചിലർ പറഞ്ഞു അത്രേ, തൗറാത്തും ഇഞ്ചീലും ഖുർആനും ഇതെല്ലാം അള്ളാന്റെ പടപ്പാണ്. അവരുദ്ദേശിച്ചത് അവരെ വിരലുകളാണ് അത്ര, മനസ്സിലാവും. തൗറാത്തും ഇഞ്ചീലും ഖുർആൻ ഇതെല്ലാം അള്ളാന്റെ മഖ്ലൂഖാണ്. അവരുദ്ദേശിച്ച എന്തിനാ? ഈ വിരലൊക്കെ അള്ളാന്റെ മഖ്ലൂഖാണ്. ഇതിൽ നിന്ന്, ഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് മിഅറാദ് എന്ന് പറയും, തൗരിയ എന്ന് പറയും. അത് ചില സന്ദർഭങ്ങളിൽ കളവ് അത്യാവശ്യമായി വരുന്ന, ഇതുപോലെ കൊല്ലപ്പെടാനൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ കളവ് അല്ല അവർ പറയുക, ഇതുപയോഗിക്കും. അവരുദ്ദേശിച്ച് വേറെ, പക്ഷെ കേൾക്കുന്നവന് വേറെ തോന്നും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതായി സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതുപോലെ, ഇബ്രാഹിമും സാറയും ഒരു ജബ്ബാറായ, ഒരു ക്രൂരനായ ഭരണാധികാരിയുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ ഹാജർ സാറയെ പിടിച്ചുകൊണ്ടുപോകും എന്ന് വന്നു. അപ്പൊ ഇബ്രാഹിമിനോട് ചോദിച്ചു, ഇതാരാണ്? അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഉഖ്തി, എന്റെ സഹോദരിയാണ്, ഭാര്യയാണ്. എന്നിട്ട് സാറയോട് പറഞ്ഞു, അവർ നിന്നോട് ചോദിച്ചല്ല, തുക്കദ്ദിബീനി, എന്നെ, ഞാൻ പറഞ്ഞത് കളവാണെന്ന് പറയരുത്. കാരണം ഇൻ അലൽ അർദി മുഅ്മിനൂൻ ഇല്ലാ വഅന്തി, കാരണം ഈ ഭൂമിയിൽ ഇന്ന് മുഅ്മിനായി അള്ളാഹുവാണ്, ഞാനും നീ അല്ലാതെ വേറൊരാളല്ല. അപ്പൊ ആ നിലക്ക് ഈമാനിന്റെ ഉഖുവ, അത് ഞാനും നീ തമ്മിലുണ്ട്, ആ നിലക്ക് എന്റെ സഹോദരിയാണ്. ആ സൗരിയത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. കാരണം ഭാര്യയാണെന്ന് പറഞ്ഞാൽ വേഗം സാറയെ ഉപദ്രവിച്ചേക്കും. അയാൾ സാറെ കൊണ്ടുപോയി വിളിപ്പിച്ചു, പക്ഷെ അവർ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ കുന്തു ആമൻതു ബിക വബി റസൂലിക വഅഹ്സൻതു ഫർജി ഇല്ലാ അലാ സൗജി, അല്ലാഹുവേ, ഞാൻ നിന്നിലും നിന്റെ റസൂലിനും വിശ്വസിച്ചവളാണെങ്കിൽ, എന്റെ ഗുഹയാകണം, ഞാൻ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കാഫിറിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമെന്ന് അതങ്ങ് ദുആ ചെയ്തു. ഇവൻ സാറയുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചു, പക്ഷെ അവൻ തടസ്സപ്പെട്ടു, അങ്ങോട്ട് കടുക്കാൻ കഴിയുന്നില്ല. രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ആവർത്തിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഇതൊരു ശൈത്താനാണ്, ഇതൊരു പെണ്ണല്ല, കൊണ്ടുപോ എന്റെ അടുത്തേക്ക്, എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവനാണ് ഹാജറിനെയും കൊടുത്തത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു എന്ത് ചെയ്തു, കബതൽ കാഫിർ വഅഖദമ ഹാജർ, ഈ കാഫിറിനെ അള്ളാഹു പിടിച്ചുവെക്കുകയും ഹാജറിനെ അള്ളാഹു തരികയും ചെയ്തു. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഹാജറിനെ കിട്ടിയത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞത് ഉപയോഗിച്ചത് ഒരു മിഅറാദാണ്, തൗരിയത്താണ്, കളവല്ല. പക്ഷെ പറയുന്ന ആൾ ഉദ്ദേശിച്ചത് വേറെ, കേൾക്കുന്നവൻ മനസ്സിലാക്കുന്നത് വേറെ. ഇത് കള പറയാനുള്ള ലൈസൻസായി ആരും എടുക്കാൻ പാടില്ല. ഇത് മിഹ്റാ അങ്ങനെ ഒരു വകുപ്പുണ്ട് വിചാരിച്ച് തോന്നിയെടുത്തൊക്കെ ഇത് ഉപയോഗിക്കുക, അത് പാടില്ലാത്തതാണ്. മറിച്ച് ഇതുപോലെ നോക്കി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതുപോലെ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത് പറഞ്ഞത് എന്നതുപോലെ ഉള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിലാണത്. തൊട്ടേനു പിടിച്ചുകൊണ്ടൊന്ന് മിഹ്റാദ് എന്ന് പറഞ്ഞ് കളവ് പറയാൻ പാടില്ല. കളവ് വളരെ ഗൗരവപ്പെട്ടതാണ്, കളവ് വളരെ ഗൗരവപ്പെട്ടതാണ്. വയ്യാക്കുമ്പോൾ കദിബ് ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ ഫൈനൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ ഫൈനൽ റജുല യക്ദിബ് വയതഹറൽ കദിബ് ഹത്താ യുക്തബ ഇൻദ അല്ലാഹി കദ്ദാബ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് നിങ്ങൾ കളവിനെ സൂക്ഷിക്കുക, കളവ് തിന്മയിലേക്ക് കൊണ്ടുപോകും, വൃത്തികേടിലേക്ക് കൊണ്ടുപോകും, അത് നരകത്തിലേക്ക് കൊണ്ടുപോകും. ഒരു കളവ് പറയും, കളവിന്റെ ആളായി അവൻ മാറും, അവസാനം അവൻ അല്ലാഹുവിങ്കൽ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക കദീബിനെ. നസ്അലുല്ലാഹ അൽആഫിയ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ചതുപോലെ ഹാജർ അതുപോലെ ചില സ്ഥലത്ത് മിഹ്റാബ് ഉപയോഗിക്കേണ്ടി വന്നേക്കും. അങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത്രേ അവരിത് പിന്നെ അള്ളാഹുവിന്റെ ഇങ്ങനെ ഇതൊക്കെ അള്ളാഹിന്റെ ഒക്കെ മഖ്ലൂഖാണ് എന്ന് പറഞ്ഞു വേറെ ഉദ്ദേശിച്ചു. പക്ഷെ കേൾക്കുന്നവന് തോന്നുന്നു തൗറാത്തും ജീലും ഖുറാനുമാണ് അവർ പറയുന്നത് എന്ന്. എന്നാൽ ഇമാം അഹമ്മദും ഇമാം അഹമ്മദിന്റെ കൂടെ മുഹമ്മദ് ഇബ്നു നൂഹ് എന്നു പേരുള്ള മഹാനായ മറ്റൊരു ആലിമും മാറ്റി പറഞ്ഞില്ല. അവരുറച്ചു നിന്നു, അവർ മിഅറാദോ കദിബോ ഒന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു അൽ ഖുർആനു കലാമുല്ലാഹി മുനസ്സലുൻ ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അവനിൽ നിന്നിറങ്ങിയതാണ്, അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല. ഒമൻ ഖാല ഇന്നഹു മഖ്ലൂഖ് ഫഹുവ കാഫിർ. ആരെങ്കിലും ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാകുന്നു എന്ന് ഇമാം അഹ്മദും മുഹമ്മദ് ഇബ്നു നൂഹും ഒരർത്ഥശങ്കക്കും ഇടയില്ലാത്ത രൂപത്തിൽ പറഞ്ഞു. കാരണം അവർ മനസ്സിലാക്കി ഈ സമയത്ത് അവരുടെ സ്ഥാനം വെച്ച് അവരത് പറയാൻ പാടില്ല. കാരണം അവർ പറഞ്ഞാൽ എന്തുണ്ടാവും, അവർ വെറും വ്യക്തികളല്ല. സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ കൊലപാതകം പേടിച്ചിട്ട് ചിലപ്പോൾ കളവ് പറയാൻ ആൾക്കിടവുണ്ട്. പക്ഷെ ഇമാം അഹമ്മദിനെ പോലുള്ള ആള് ആ സമയത്ത് പറഞ്ഞാൽ സാധുക്കൾ തെറ്റിദ്ധരിക്കും, സാധാരണക്കാര് തെറ്റിദ്ധരിക്കും, അതാണ് ഹക്കെന്ന് വിചാരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു ഇമാം അഹമ്മദ് എങ്ങാനും വന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ പറഞ്ഞേനെ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖാണെന്ന്. പക്ഷെ ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉറച്ചു നിന്നു, കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെട്ടോട്ടെ എന്ന് അവർ തീരുമാനിച്ചു. കാരണം അവർ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദായി അതിനെ കണക്കിലെടുത്തു. അവർ തങ്ങളുടെ നഫ്സിനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വലിയർപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. കൊല്ലാൻ സാധിച്ചില്ല. മഅ്മൂനിന്റെ തൊട്ടടുത്ത, മഅ്മൂൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത ടെന്റിൽ വരെ ഇമാം അഹമ്മദിനെ കൊണ്ടുവന്നു. പിറ്റേന്ന് രാവിലെ കൊല്ലപ്പെടുമെന്നായി. അപ്പോഴാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ള അവിടുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിറ്റേന്നപ്പോ 50 വയസ്സ് പോലും തേങ്ങിട്ടില്ലാത്ത മഅ്മൂൻ ആള് പെട്ടെന്ന് മരിച്ചുപോയി. രാവിലത്തേക്ക് അയാൾ ജീവിച്ചില്ല. ഇമാം അഹമ്മദ് റഹിമഹുള്ള രക്ഷപ്പെട്ടു. അയാളുടെ മകൻ ഇതേ ആളായിരുന്നു. മകന്റെ മകൻ പിന്നീട് ഖലീഫയായി വന്നു. അദ്ദേഹം ഇതിന്റെ പേരിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിവെച്ചു. പിന്നെ ആ ഷർറ് നീങ്ങിപ്പോയി. പണ്ഡിതന്മാർ പറയാറുണ്ട്, അലി ഇബ്നുൽ മദീനി റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയാറുണ്ട് ഹഫിള അല്ലാഹുൽ ഇസ്ലാം ബി അബിബക്രിൻ ഇൻദ റിദ്ദ വബിൽ ഇമാം അഹമ്മദ് ഇൻദൽ മിഹ്ന. അള്ളാഹു ഇസ്ലാമിനെ സംരക്ഷിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൊണ്ട് ഇൻദ റിദ്ദ റിദ്ദത്തിന്റെ സമയത്ത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ഒരുപാട് ഖബായിൽ, ഒരുപാട് അറബി ഗോത്രങ്ങൾ മുർത്തദ്ദുകളായിപ്പോയി, കാഫിറുകളായിപ്പോയി, തിരിച്ചുപോയി. കുറെ എണ്ണം പറഞ്ഞു ഇനി സക്കാത്ത് തരൂല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ കൊടുക്കുള്ളൂ. കാരണം അല്ലാഹു പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ വ സല്ലി അലൈഹിം. ഖുദ് നബിയോട് സ്വീകരിക്കാനാണ് പറഞ്ഞത്, ബാക്കി ആർക്കത് സക്കാത്ത് എടുക്കാൻ പാടില്ല. നബിയോട് മുഫറദ് എന്ന നിലക്കാണ് അല്ലാഹു പറഞ്ഞത് എന്നും പറഞ്ഞ് കുറെ എണ്ണം സക്കാത്ത് തരൂല എന്ന് പറഞ്ഞു. ആ സമയത്ത് ശക്തമായ നിലപാടെടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ആ മുഴുവൻ ഫിത്നകളെയും ഒതുക്കുകയുണ്ടായി, അത് മുഴുവൻ തീർക്കുകയുണ്ടായി അള്ളാഹുവിന്റെ തൗഫീഖോടെ. ശക്തമായ നിലപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എടുത്തു. ആ സമയത്ത് ആകെ കലങ്ങി മറിഞ്ഞ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൊണ്ട് അള്ളാഹു ഈ ദീനിനെ സംരക്ഷിച്ചു. അതേപോലെ സമാനമായി പിൽക്കാലത്ത് ഈ ഖൽഖുൽ ഖുർആന്റെ ഫിത്ന ഉണ്ടായപ്പോൾ ഇമാം അഹമ്മദിനെ കൊണ്ട് അള്ളാഹു ഈ ദീനിനെ സംരക്ഷിച്ചു എന്ന് പല മുൻഗാമികളും പറഞ്ഞിട്ടുണ്ട്. حفظ الله الإسلام بأبي بكر عند الردة وبالإمام أحمد عند المحنة. അപ്പൊ അഹ്ലു സുന്ന അവരുടെ അടയാളമാണിത്, ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്ന വിശ്വാസം അഹ്ലു സുന്നത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. അള്ളാഹു പറയ അതിനുള്ള തെളിവുകളാണ് ഇതൊക്കെ. وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. وقد كان فريق منهم الله പറയുന്നു وقد كان فريق منهم അവരിലൊരു വിഭാഗം ആയിരുന്നു, അഥവാ യഹൂദികളാണ് ഉദ്ദേശം. يسمعون كلام الله അവർ അല്ലാഹുവിന്റെ കലാം കേൾക്കുകയും ثم يحرفونه എന്നിട്ട് അതിൽ തഹരീഫ് നടത്തുകയും ചെയ്യുമായിരുന്നു. അതവർ മാറ്റും, ഒന്നുകിൽ അതിന്റെ പദങ്ങൾ മാറ്റും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം മാറ്റും. മിംബഅദി മാ അഖലൂഹു സുബ്ഹാനല്ലാഹ്, മിംബഅദി മാ അഖലൂഹു അവർക്കതിന് മനസ്സിലായതിന് ശേഷം, മനസ്സിലാകാതല്ല മനസ്സിലാക്കിയതിനു ശേഷം തിരുത്തുമായിരുന്നു അവർ. വഹും യഅലമൂൻ അറിഞ്ഞുകൊണ്ട്, അവരത് മനസ്സിലാക്കുകയും അറിഞ്ഞുകൊണ്ട് എന്നിട്ട് അറിഞ്ഞുകൊണ്ട് അതിൽ തഹരീഫ് നടത്തുകയും ചെയ്തിരുന്നു. ഈ ആയത്തിന് തൊട്ടു മുമ്പ് അല്ലാഹ് പറഞ്ഞെന്താ, അഫതത്മഊന അൻ യുഅ്മിനു ലക്കും വഖദ് കാന ഫരീഖും മിൻഹും يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. അതാണ് ഈ ആയത്തിന്റെ തുടക്കം. അവർ മുഅ്മിനുകളാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ, ഈ പണി എടുത്തവരാണ് അവർ, അള്ളാഹുന്റെ കലാം കേട്ടത് മനസ്സിലാക്കി എന്നിട്ട് തിരുത്തിയവർ, അവർ മുഅ്മിനുകളാകുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് യഹൂദികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. അപ്പൊ ഇവിടെയും അള്ളാഹുവിന്റെ കലാം എന്ന് അവന്റെ കിതാബിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. യഹൂദികൾക്ക് കിട്ടിയ കിതാബ് തൗറാത്ത് ഇഞ്ചീൽ, അതും അള്ളാഹുവിന്റെ വഹിയാണ്, അതും അള്ളാഹുവിന്റെ കലാമാണ്, അതും അള്ളാഹുവിന്റെ കലാമാണ്. അത് അവർ തഹരീഫ് നടത്തി. എന്നാൽ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഖുർആൻ അതിൽ കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് വല്ലതും ഒഴിവാക്കാനോ ആർക്കും സാധിക്കാത്ത രൂപത്തിൽ അള്ളാഹു അതിന്റെ ഹിഫ്ളം ഏറ്റെടുത്തു. വഖൗലിഹി തആല യുരീദൂന അൻ യുബദ്ദിലു കലാം അല്ലാഹ് ഖുൽ ലൻ തത്തബിഊനാ. ഇത് സൂറത്തുൽ ഫസ്ഹിലെ ഒരായത്തിന്റെ ഭാഗമാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു പറഞ്ഞെന്താ, കലാം അല്ലാഹ് യുരീദൂന അവർ ഉദ്ദേശിക്കുന്നു, അൻ യുബദ്ദിലു മാറ്റാൻ, കലാം അല്ലാഹ് അള്ളാഹുവിന്റെ കലാമ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. ഖുൽ ലൻ തത്തബിഊനാ, പറയൂ നബിയെ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ പിൻപറ്റുകയില്ല. ഇത് മുനാഫിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ വിളിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ, ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് പുറപ്പെടാൻ വിളിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ അവർ പോയില്ല. എന്നാൽ ഗനീമത്ത് ഉറപ്പായ ഒരു സന്ദർഭത്തിൽ അവർ പറഞ്ഞു നമ്മളും വരും. എന്നാൽ അള്ളാഹു നേരത്തെ അവന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അവർക്കില്ല, അള്ളാഹു മുഅ്മിനുകൾക്കാണ് അത് എഴുതിയിട്ടുള്ളത്. ആ ഗനീമത്ത് അവർ അള്ളാഹുവിന്റെ ആ കലാമിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നു. യുരീദൂൻ അവരുദ്ദേശിക്കുന്നു, അയ്യുബദ്ദിലു മാറ്റാൻ കലാം അല്ലാ, അള്ളാഹുവിന്റെ കലാം അവന്റെ സംസാരം അത് മാറ്റാൻ അവരുദ്ദേശിക്കുന്നു. ഖുൽ പറയൂ നബിയെ, ലൻ തത്തബിഊന നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വരികയില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല, അത് നടക്കുകയില്ല, നിങ്ങൾക്ക് അഗനീമത്ത് കിട്ടുകയില്ല എന്ന് പറയാൻ അള്ളാഹു പറഞ്ഞു. ഫസയഖൂലൂന ബൽ തഹ്സുദൂനനാ ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. അതാണ് ആയത്തിന്റെ ബാക്കി. അപ്പൊ അവർ പറയും നിങ്ങൾക്ക് നമ്മളോട് അസൂയാണ്, അസൂയുള്ളതല്ലേ നമ്മളോട് വരണ്ടെന്ന് പറയുന്നത്. ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, എന്നാൽ അവർ വളരെ കുറച്ചല്ലാതെ മനസ്സിലാക്കുന്നില്ല. ഈ ആയത്തിനും അള്ളാഹു അവന്റെ കലാമാണ് എന്ന് ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് വഖൗലിഹി വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി. ബാക്കിയെന്താ, അലം തജിദ മിൻ ദൂനിഹി മുൽതഹദ. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, വത്ലു താങ്കൾ ഓതുക, തിലാവത്ത് ചെയ്യുക. മാ ഊഹിയ ഇലൈക താങ്കൾക്ക് എന്താണോ വഹി ആയി കിട്ടിയത്, മിൻ കിതാബി റബ്ബിക താങ്കളുടെ റബ്ബിന്റെ കിതാബിൽ നിന്ന്, ലാ മുബദ്ദില മാറ്റാൻ ആരുമില്ല, ലി കലിമാതിഹി അല്ലാഹുവിന്റെ കലിമത്തിനെ അവന്റെ വാക്കുകളെ മാറ്റാൻ ആരുമില്ല. നോക്കി ഈ ആയത്തിൽ അള്ളാഹുന്റെ കിതാബെന്നും അവന്റെ കലിമാത്തെന്നും ഒരേപോലെ അള്ളാഹുവിന്റെ ഖുർആനെ കുറിച്ച് അവൻ പറഞ്ഞു. ഇതും വ്യക്തമായ തെളിവാണ്, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് മഖ്ലൂഖല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് മഖ്ലൂഖല്ല. വഖൗലിഹി ഇന്ന ഹാദൽ ഖുർആന يقص على بني إسرائيل أكثر الذي هم فيه يختلفون. الله പറയുന്നു ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ, യഖുസ്സു ഇത് ഖിസ്സ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഖുർആൻ പറയുന്നു അല ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലരോട്, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള കാര്യങ്ങളിൽ അധികവും, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ യഥാർത്ഥ കിസ്സ, യഥാർത്ഥ കഥ എന്താണ് എന്ന് ഈ ഖുർആൻ അല്ലാഹ് അവരോട് പറയുന്നു എന്ന് പറഞ്ഞാൽ പറയുക. യഖുസ്സു എന്ന വാക്ക് അല്ലാഹു അവന്റെ കലാമിന് പറഞ്ഞു, അല്ലാഹു ഖുർആനു പറഞ്ഞു. അത് കലാമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമായതുകൊണ്ടാണ് ഇത് അവരോട് പറയുന്നു എന്ന് പറഞ്ഞത്. ഇത് വെറും ഒരു വായിക്കാനുള്ള ഗ്രന്ഥമല്ല, മറിച്ച് ഇത് അള്ളാഹുവിന്റെ കലാമ് തന്നെ. അതുകൊണ്ടാണ് അവരോട് പറയുന്നു എന്ന് അള്ളാഹു പറഞ്ഞത്. ബനു ഇസ്രായിലർ അവർ മാറ്റിത്തിരുത്തിയത്, അവർ പഴയകാല ചരിത്രങ്ങൾ തിരുത്തിയിട്ടുണ്ട്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സാഹിറാണെന്ന് പറഞ്ഞു, അതുപോലെ പലതും. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മോശക്കാരനാണെന്ന് യഹൂദികൾ പറഞ്ഞു, മറിയമിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു. ഇങ്ങനെ അവർ പറഞ്ഞ, അവർ ഭിന്നിച്ച ഇതുപോലുള്ള കാര്യങ്ങളും, അതുപോലെ അള്ളാഹു ഹലാലാക്കിയത് പലതും അവർ ഹറാമാക്കി, അള്ളാഹ് ഹറാമാക്കിയത് പലതും അവർ ഹലാലാക്കി, ഇതൊക്കെയുള്ള യാഥാർത്ഥ്യം ഈ ഖുർആൻ അവരോട് പറയുന്നു. ഖുർആൻ പറയുന്നു എന്ന് അള്ളാഹു പറഞ്ഞ എന്തുകൊണ്ടാ? അത് അള്ളാഹിന്റെ കലാമായതുകൊണ്ടാണ്. അത് മഖ്ലൂഖല്ല, അള്ളാഹുവിന്റെ കലാമാണ് എന്നതുകൊണ്ടാണ്. വഖൗലിഹി, ഇനി നോക്കൂ, ഇനിയുള്ള ആയത്തുകൾ ഇബ്നു തൈമിയ റഹിമഹുള്ള കൊണ്ടുവരുന്നത് എന്തിനാണ്? നമ്മൾ പറഞ്ഞല്ലോ ഖുർആനെ കുറിച്ച് അഹ്ലു സുന്നത്ത് വിശ്വസിക്കുന്ന എന്താ, അൽ ഖുർആനു കലാമുള്ള, അള്ളാഹുവിന്റെ കലാമാണ്. പിന്നെ മുനസ്സലൂൻ, അത് അള്ളാഹുവിൽ നിന്ന് മുനസ്സലാണ്, അള്ളാഹു ഇറക്കിയതാണ്, ഇറക്കപ്പെട്ടതാണ്, ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. മിൻ ഹുബദ, അവനിൽ നിന്നാണ് അത് തുടങ്ങിയത്, അവനിൽ നിന്നാണ് വന്നത്, അള്ളാഹിന്റെ കലാമായതുകൊണ്ട് അവനിൽ നിന്നാണ് വന്നത്. വൈലഹി യഊദ്, അവനിലേക്ക് തിരിച്ചുപോകും. തിരിച്ചുപോകും എന്ന് പറഞ്ഞാൽ എന്താ, ഖുർആൻ അള്ളാഹു ഉയർത്തിക്കളയും. ഖിയാമത്ത് നാളിനോടടുത്താൽ അതിന്റെ ഖിയാമത്ത് നാളിന്റെ വലിയ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരാളുടെ കൽബിലും ഖുർആനില്ല, ഒരൊറ്റ മുസ്ഹഫിലും ഖുർആനില്ല, രണ്ടും അള്ളാഹു ഉയർത്തിക്കളയും എന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഖുർആനോടുള്ള അള്ളാഹുവിന്റെ ഗൈറത്താണ്. കാരണം ആളുകൾ അതിനെ അവഗണിച്ചു കളഞ്ഞാൽ, ആളുകൾ അതനുസരിച്ചുള്ള ജീവിതം അവസാനിപ്പിച്ചാൽ പിന്നെ അള്ള ഈ ഖുർആൻ ഇവിടെ ബാക്കി വെക്കുകയില്ല, അവൻ ഉയർത്തിക്കളയും. അതുകൊണ്ടാണ് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ള ഖുർആൻ ഉയർത്തും വേഗം പഠിച്ചോളൂ, അവനത് ഉയർത്തും, ഉയർത്തിയാ പിന്നെ എനിക്ക് പഠിക്കാൻ കിട്ടൂല, അതിനു മുമ്പേ പഠിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ്. കാരണം അവന്റെ കലാം അതിനോട് അവനെ ഗൈറത്തുണ്ട്. അതുപോലെ തന്നെയാണ് സമാനമാണ് കഅബയുടെ കാര്യവും. കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലത്ത് ഹബശയിൽ നിന്ന്, അബ്സീനിയയിൽ നിന്ന് ദുസ്സുവൈഖതൈൻ എന്നറിയപ്പെടുന്ന ഒരുവൻ, അവന്റെ ശാരീരികമായ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ പേര് കിട്ടിയത്, അവൻ വന്ന് കഅബ തകർക്കും. ഹജറൻ ഹജറൻ, ഓരോ കല്ലുകളായി അത് പൊളിക്കും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല കഅബ പൊളിക്കാൻ ഇതേ ഹബശയിൽ നിന്ന് അബ്രഹത്ത് വന്നപ്പോൾ അല്ലാഹു അവനെയും അവന്റെ സൈന്യങ്ങളെയും നശിപ്പിക്കുകയുണ്ടായി. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു അവരെ ഒന്നാകെ നശിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ കഅബ ഇപ്പോൾ തകർക്കാൻ പാടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വരാനിരിക്കുന്നു. ഈ കഅബ മഅമൂറത്താകും. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഒരുപാട് കാലം ജനങ്ങൾ ഈ കഅബയ്ക്ക് തവാഫും ഇവിടെ നിസ്കാരവും ഒക്കെ ഇനി നടത്താനുണ്ട്. അതുകൊണ്ട് അല്ലാഹു അതിനെ സംരക്ഷിച്ചു. എന്നാൽ അവസാന കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലിയാകും കഅബ, ഒരാളുണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദും അങ്ങനെയാകും. അവസാന കാലത്ത് ഒരാളും അവിടെ ഉണ്ടാവുകയില്ല. ആ സമയത്ത് അല്ലാഹു പിന്നെ അത് നിലനിർത്തുകയില്ല അവിടെ. കറവന്റെ ബൈത്തിനോട് അവന് കയ്യിറത്തുണ്ട്. ആളുകൾക്ക് അവർ അവഗണിച്ച നിലക്ക് അള്ളാഹു അവന്റെ ബൈത്ത് അവിടെ നിർത്തുകയില്ല. അപ്പൊ അത് അവരുത്തൻ വരും, അത് പൊളിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതങ്ങനെ സംഭവിക്കാൻ അള്ളാഹു വിധിച്ചിരിക്കുന്നു. അങ്ങനെ ആർക്കും വേണ്ടാതെ അവന്റെ ബൈത്ത് അവൻ നിലനിർത്തുകയില്ല. ഇത് രണ്ടും ഒരുപോലെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഖുർആൻ അള്ളാഹു ഉയർത്തുന്നതും അതുപോലെ കഅബ തകർക്കാൻ അള്ളാഹുവിന്റെ വിധി ഉണ്ടാകുന്നതും ഇങ്ങനെയാണ്. ആളുകൾ അത് അവഗണിച്ചു കളഞ്ഞാൽ, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് കഅബ അത് തവാഫ് ജനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് ഖൈറിന്റെ ലക്ഷണമാണ്. ഇന്നും ഭൂമിയിൽ ഖൈർ നിലനിൽക്കുന്നു, അൽഹംദുലില്ലാ. എന്നതിന്റെ ലക്ഷണമാണത്. അവിടെ ആളുകൾ അതിനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവിടെ അള്ളാഹുവിന് ആളുകൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഭൂമിയിൽ ഖൈർ ബാക്കിയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അൽഹംദുലില്ലാ. നോക്കൂ, ഇനി ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്നതിനുള്ള തെളിവുകളാണ്. അപ്പൊ വൈലഹി യഊദ്, അള്ളാഹുലേക്ക് തിരിച്ചുപോകും എന്നതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തുന്നതാണ് അവസാന കാലത്ത്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞു വഹാദ കിതാബുൻ, ഇതാണ് കിതാബ്. അൻസൽനാഹു, നാം ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കിതാബ് മുബാറകുൻ, ഇത് മുബാറക്കായ കിതാബാണ്, ബറക്കത്തുള്ള കിതാബാണ്. ഇത് ഓതുന്നവർക്കും ഇത് അമലാക്കുന്നവർക്കും ഇത് ജീവിതത്തിൽ പാലിച്ചവർക്കും അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കുന്നതാണ്. അവൻ ഇതിന് ബറക്കത്ത് നൽകിയിരിക്കുന്നു. നോക്കി, ആയത്തിൽ അള്ളാഹു പറഞ്ഞു അൻസൽനാഹു, നാം അത് ഇറക്കി. അള്ളാഹുവിങ്കിൽ നിന്നിറങ്ങിയതാണ്. അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ, അവന്റെ അർശിനു മുകളിലാണ്. അവനിൽ നിന്നിറങ്ങിയതാണ് അവന്റെ കലാം, ഖുർആൻ. وقوله لو انزلنا هذا القران على جبل لرأيته خاشعا متصدعا من خشيه الله തുടങ്ങിയതെന്ന് തന്നെ എങ്ങനെയാണ്? ലവ് അൻസൽനാ, നാം ഇത് ഇറക്കിയിരുന്നുവെങ്കിൽ. അപ്പൊ ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ്, ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ് ജിബ്രീലിലൂടെ. അല ഖൽബിക ലിതകൂന മിനൽ മുൻദിരിൻ, നബിയെ താങ്കളുടെ കൽബിലേക്ക്, താങ്കൾ ജനങ്ങളെ താക്കീത് ചെയ്യുന്ന റസൂലാകാൻ വേണ്ടി. എന്നാൽ ഈ ഖുർആനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അൻസൽനാ ഹാദൽ ഖുർആന അല ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മേൽ. പർവ്വതം എന്നത് വളരെ കാസിയ ആണ്, വളരെ ഉറച്ചതാണ്. അള്ളാഹു ആണികളെന്നോളം ഭൂമിയിൽ നാട്ടിയതാണ് പർവ്വതങ്ങളെ. അങ്ങനെയുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നാം ഇത് ഇറക്കിയിരുന്നതെങ്കിൽ, ലറഅയ്തഹു, നിനക്കതിനെ കാണാമായിരുന്നു. ഖാശിഅൻ, മുതസദ്ദിഅൻ, പേടിച്ചുകൊണ്ട് പൊട്ടിത്തകരുന്നതായി കാണാമായിരുന്നു. മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനോടുള്ള പേടി കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഖശിയ എന്ന കാര്യം അള്ളാഹു പർവ്വതത്തിന് പറഞ്ഞു. അപ്പൊ ബലിഷ്ഠമായൊരു പർവ്വതം പോലും പൊട്ടിത്തകർന്നു പോകും അള്ളാഹുവിന്റെ കലാം. അതിനാണവൻ ഇറക്കിയതെങ്കിൽ. അപ്പൊ നോക്ക്, ഒരു മനുഷ്യന്റെ കൽബ് ഖുർആൻ കേട്ടിട്ടും അതിലെ ആശയം മനസ്സിലാക്കിയിട്ടും കൽബിനൊരു മാറ്റമില്ലെങ്കിലോ? അവന്റെ കൽബ് അത്രയും കേടുവന്നു പോയിരിക്കുന്നു എന്നാണ് ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി. അള്ളാഹുന്റെ കലാമ് കേട്ടിട്ട് നിനക്ക് കണ്ണീര് വരുന്നില്ലെങ്കിൽ, പിന്നെ നീ അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ, പിന്നെ നിന്റെ കൽബിനോർത്ത് കരഞ്ഞോളൂ, പിന്നെ നിന്റെ കൽബിനോർത്ത് കരഞ്ഞോളൂ. കൽബ് അത്രയും കേടുവന്നിരിക്കുന്നു, അതുകൊണ്ടാണത്. നഊദു ബില്ലാ, കൽബ് അത് അള്ളാഹുവിന്റെ കലാം കേട്ടാൽ അതിന് ചലനമില്ലെങ്കിൽ അത് അത്രയും കടുത്തുറച്ചു പോയിരിക്കുന്നു. ثم قست قلوبكم من بعد ذلك فهي كالحجاره او اشد قسوه يهودികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ പിന്നീട് നിങ്ങളുടെ കൽബ് കടുത്തുറച്ചു പോയി, അതൊരു പാറ പോലെ, അല്ല അതിനേക്കാളും ഉറച്ചു പോയി. കാരണം പാറകൾ ജമാദാത്ത് അത് ചില സമയത്ത് ഇതുപോലെ മനുഷ്യരുടേതുപോലെ ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കും. അതിന് ഖുർആനും ഹദീസിനും തെളിവുകളുണ്ട്. ഞാനീ പറഞ്ഞ ആയത്തിൽ വൈന മിനൽ ഹിജാറത്ത് ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വൈന മിൻഹ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വൈന മിൻഹ ലമാ യഹ്ബിത്തു മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ പേടി ചുരുണ്ടു വീഴുന്ന കല്ലുകളുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു. കാരണം അതൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. തുസബ്ബിഹു ലഹു സമാവാത്തു വസ്സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ, ആ ഏഴാകാശങ്ങളും ഭൂമി അതിലുള്ളതുമെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. അതൊക്കെ അള്ളാഹിനാണ് ഇബാദത്ത് ചെയ്യുന്നത്, അതൊക്കെ അള്ളാന്റെ പടപ്പാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യന് കല്ലിനെ, മരത്തിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഈ കല്ലുകൾ ഇത് അള്ളാഹുവിന് പേടിക്കുന്നവരാണ്. അതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ ഉഹദിനെ കുറിച്ച് പറഞ്ഞത്, ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ഉഹദ്, ഇതിനെ നാം സ്നേഹിക്കുന്നു, ഇത് നമ്മളെയും സ്നേഹിക്കുന്നു. അപ്പോ അതിന് ഹുബുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹുബ്ബു മനുഷ്യനല്ലേ? അല്ല, ചില സമയത്ത് ഇതുപോലുള്ള ജമാദാത്തിന് ഇതുപോലുള്ള ചില കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കും. അതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ. അവർക്ക് ഒരു സ്ത്രീ അവരുടെ ചെലവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മസ്ജിദിൽ മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. അതിനു മുമ്പ് അവരുടെ കീഴിൽ ഒരു ആശാരി ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് അവർ ചെയ്യിച്ചു കൊടുത്തതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി. അതിനു മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി നിൽക്കാറുണ്ടായിരുന്ന ഒരു ഈറ്റപ്പന തടി ഉണ്ടായിരുന്നു. എന്നാൽ മിമ്പർ ഉണ്ടാക്കിയത് അങ്ങോട്ടേക്ക് മാറിയപ്പോൾ, നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിലേ കേട്ട കഥയല്ലേ അത്, സഹീഹ് ബുഖാരിയിലും മുസ്ലിമൊക്കെ വന്നിട്ടുള്ളതാണ്. ചെറിയ കുഞ്ഞു കരയുന്നത് പോലെ അത് കരഞ്ഞു എന്നാണ്. കുട്ടികളുടെ കരച്ചിൽ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുത്ബ പറയുന്ന സ്ഥലത്ത് നിന്ന് അതിനെ മാറ്റിയപ്പോൾ പിറ്റേന്ന് അത് കരയുകയുണ്ടായി. കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അതിനെ ചേർത്ത് പിടിച്ചു. അപ്പൊ കുട്ടികൾ ഇങ്ങനെ 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 ഏങ്ങി ഏങ്ങി കരച്ചിൽ നിർത്തുമല്ലോ എന്നതുപോലെ അത് കരച്ചിൽ നിർത്തി. കാരണം എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാൽ കേട്ടിരുന്നു അത്, അതുകൊണ്ടാണ് അത് കരഞ്ഞത്. ഹസൻ ബസ്രി പറഞ്ഞു, മനുഷ്യരെ ആ ഈറ്റപ്പനത്തടിയേക്കാൾ മരത്തിനേക്കാൾ എന്തുകൊണ്ടും കരയാൻ അർഹതപ്പെട്ടവർ നിങ്ങളാണ്. അതിനേക്കാൾ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ കലാം, അവന്റെ ദിഖർ. അത് ജമാദാത്തിൽ പോലും ചലനങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് നമുക്ക് ഒരു മാറ്റമില്ലെങ്കിലോ, എത്ര കാലമായി ഉപദേശങ്ങൾ കേൾക്കുന്നു, അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കേൾക്കുന്നു, ജീവിതത്തിലൊരു മാറ്റമില്ല. ആളുകൾക്ക് ഇതിന്റെ മൂല്യം തന്നെ മനസ്സിലായിട്ടില്ല പല ആളുകൾക്കും. കുറെ കാലമായി കേൾക്കും, കേൾക്കും, ഇങ്ങനെ നിറ്റു. ജീവിതത്തിലൊരു മാറ്റമില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതുകൊണ്ട് കാര്യം? എന്താണ് ഇതുകൊണ്ട് കാര്യം? കല്ലിനേക്കാളും കടുത്ത കൽബ് നമ്മുടേതായിപ്പോയാൽ എന്ത് ചെയ്യാനാണ്? അള്ളാഹു പറഞ്ഞു, അവന്റെ ദിക്കറിൽ നിന്ന് കടുത്തുറച്ചുപോയ കൽബുകൾക്കാണ് നാശം. നഊദുബില്ല. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ കൽബ് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. അള്ളാഹു പറയുന്നു, وإذا بدلنا آية مكان آية والله أعلم بما ينزل قالوا إنما أنت مفتر بل أكثرهم لا يعلمون قل نزله روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين ولقد نعلم أنهم يقولون إنما يعلمه بشر لسان الذي يلحدون إليه أعجمي وهذا لسان عربي مبين. അള്ളാഹു പറഞ്ഞു, സൂറത്തു അന്നഹ്ലിലെ 101 മുതൽ 103 വരെയുള്ള ആയത്തുകളാണ്. വൈദാ ബദ്ദൽന ആയത്തൻ മകാന ആയത്തിൻ, വൈദാ ബദ്ദൽന നാം മാറ്റുകയാണെങ്കിൽ, ആയത്തൻ ഒരു ആയത്ത്, മകാന ആയത്തിൻ മറ്റൊരായത്തിന് പകരം നാം മാറ്റുകയാണെങ്കിൽ, വല്ലാഹു അലമു ബിമാ യുനസിൽ, അള്ളാഹു അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഇവിടെയാണ് ഷാഹിദ്, തെളിവുള്ളത്. അള്ളാഹു ഇറക്കുന്നതാണ് അവന്റെ ആയത്ത് എന്ന് ഇവിടെ പറഞ്ഞു. അള്ളാഹു ഇറക്കുന്നത് എന്താണെന്ന് അവന് നന്നായി അറിയാം. അതുകൊണ്ട് ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചില ആയത്തുകൾക്ക് പകരം വേറെ ചിലത് കൊണ്ടുവരും. കാരണം അതിലാണ് അവന്റെ ഹിക്മത്തിനോട് യോജിക്കുന്നത്. അതുകൊണ്ടാണ് വൈദാ ബദ്ദൽ ആയത്തം വെക്കാൻ ആയത്ത്, ഒരായത്തിന് പകരം നമ്മളൊരായത്ത് കൊണ്ടുവന്നാൽ, അഥവാ അള്ളാഹു അവന്റെ ഖുർആനിൽ നസ്ഖ് ചെയ്തിട്ടുണ്ട് ചില ആയത്തുകൾ. മാനൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈറിൻ മിൻഹ ഔ മിത്ലിഹ അലം തഅലം അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, മാനൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ, ഏതൊരു ആയത്ത് നാം നസ്ഖ് ചെയ്യുകയോ അഥവാ ദുർബലപ്പെടുത്തുകയോ മറപ്പിക്കുകയോ ചെയ്താൽ, നഅതി ബിഖൈറിൻ മിൻഹ, അതിനേക്കാളും നല്ലത് നാം പകരം കൊണ്ടുവരും. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലെയുള്ളത്. അലം തഅലം, നിനക്കറിയില്ല, എന്ന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന്. അപ്പൊ ഖുർആനിൽ അല്ലാഹു നസ്ഖ് ചെയ്തത് അതിനു പിന്നിൽ അവന്റെ ഹിക്മത്തുണ്ട്. കാരണം അവന് ആദ്യം ഈ ആയത്താണ് നല്ലത് എന്ന് അറിയാത്തത് കൊണ്ടല്ല. അതുകൊണ്ടാണ് ഇവിടെ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു അഅലമു ബിമാ യുനസിൽ, അല്ലാഹു അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് അവൻ ഏറ്റവും നന്നായി അറിയാം. മറിച്ച് ജാഹിലിയത്തിലായിരുന്ന ഒരു സമുദായത്തെ അവരെ പടിപടിയായി നന്നാക്കി കൊണ്ടുവരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം അവതരിപ്പിച്ച ചില കാര്യങ്ങൾ പിന്നീട് ദുർബലപ്പെടുത്തും. അതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അതിൽ അള്ളാഹുവിന്റെ പരീക്ഷണവുമുണ്ട്. ഇപ്പൊ നമുക്ക് ഹദീസുകളിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോ അന്ന ലിബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയൻ വലം യംലഅഫാഹു ഇല്ല തുറാബ് ഫയതൂബു അല്ലാഹു അലാ മൻ താബ്. ആദമിന്റെ മകന്, മനുഷ്യന് ഒരു താഴ്വര നിറയെ സ്വർണം കിട്ടിയാൽ, ഒരു താഴ്വര നിറയെ ഒരാൾക്ക് സ്വർണം കിട്ടി, അപ്പോ അൽഹംദുലില്ലാ, ഒരു താഴ്വര നിറയെ സ്വർണം കിട്ടിയല്ലോ, ഇനിയിപ്പോ സുഖമായി അള്ളാഹ്ക്ക് ശുക്രഗതി ജീവിക്കാം എന്നല്ല മനുഷ്യന്റെ പൊതു സ്വഭാവം. അവൻ ചിന്തിക്കും, അഹബ്ബ യകൂന ലഹു വാദിയ, ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. വലയം ലഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല, നിറം മരിച്ച് കവറിൽ കൊണ്ടുവച്ചാൽ അല്ലാതെ പൂതി തീരൂല. വയസുബുല്ലാഹു അലാ മൻ താബ്, തൗബ ചെയ്യുന്നവൻ അല്ലാഹു പുറത്തു കൊടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസാണ്. വേറെ ചില ലഫ്ളുകളിൽ ഇത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ അന്ന ലിബ്നി ആദം അവാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു ആദിയൻ വലയം ലഫാഹു ഇല്ല തുറാബ് വയസുബുല്ലാഹു അലാ മൻ താബ്. ഈ ആയത്തിന്റെ ഈ ഹദീസിന്റെ താഴെ സഹാബത്ത് പറഞ്ഞു, ഇത് ഖുർആനിൽ ആയത്തായിരുന്നു, ഞങ്ങളുടെ ദോദാറുണ്ടായിരുന്നു, പക്ഷേ അല്ലാഹു അൽഹാക്കുമുത്തക്കാസുർ അവതരിപ്പിച്ചപ്പോൾ ഇത് ഉയർത്തി. അൽഹാക്കുമുത്തക്കാസുർ എന്ന മഹത്തായ സൂറത്ത്, അൽഹാക്കുമുത്തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂൻ ഇൽമൽ യഖീൻ لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم انما حتى سوره الله ادريപ്പിച്ചപ്പോൾ ഇത് ഉയർത്തി. ഇത് ഖുർആനിലെ ആയത്തായി ഞങ്ങൾ ഓതാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ആയത് നിലനിൽക്കുന്നു. ഇങ്ങനെ അല്ലാഹു ഉദ്ദേശിച്ചത് അവൻ അതിന് പകരം കൊണ്ടുവരും, അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത്. അത് അല്ലാഹുവിന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട്. ആളുകൾക്ക് നല്ലത് അതാണ്. അവർ പടിപടിയായി മാറി മാറി വരുന്ന സാഹചര്യത്തിൽ അല്ലാഹു തശ്രീഇന്റെ കാലത്ത് അവന്റെ ആയത്തുകൾ ഓരോന്നോരോന്നായി ഇറക്കുമ്പോൾ അതിൽ നന്മയുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ. അതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത്. അവനെല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, അവന്റേതാണ് മുൽക്ക് മുഴുവൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ഖാലു, ഇങ്ങനെ അല്ലാഹു ചെയ്താൽ, ഖാലു അവർ പറയും, ഇന്നമാ അൻത മുഫ്തർ, ഓ നബിയെ, നബിയോട് അവർ പറയും, നീ ഒരു മുഫ്തറാണ്. മുഫ്തർ എന്നാൽ കളവ് കെട്ടി ചമച്ച് പറയുന്നവനാണ്. ബൽ അക്തറുഹും ലാ യഅലമൂൻ, അല്ലാഹു പറയുന്നു, അല്ല അവരധിക പേരും അറിയുന്നില്ല. ഖുൽ, പറയൂ നബിയെ, നസ്സലഹു, ഇതിറക്കി. തൊട്ടുമുമ്പ് തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്തോ, അല്ലാഹു അലമു ബിമാ യുനസ്സിൽ. ഈ ആയത്തിനും ഖുൽ നസ്സലഹു, ഇത് താഴേക്ക് ഇറക്കിയിരിക്കുന്നു. റൂഹുൽ ഖുദുസ്, റൂഹുൽ ഖുദുസ് അഥവാ ജിബ്രീൽ, ഖുദ്സായ റൂഹ്, പരിശുദ്ധമായ റൂഹ്, അത് ജിബ്രീലിന്റെ പേരാണ്. മിർ റബ്ബിക, താങ്കളുടെ റബ്ബിൽ നിന്ന്. നോക്ക്, ഈ ആയത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ തൻസീലാണ്, അത് അള്ളാഹുവിങ്കൽ നിന്നിറങ്ങിയതാണ്, ജിബ്രീലാണ് അതുകൊണ്ട് ഇറങ്ങിയത്. ഇതൊക്കെ വ്യക്തമായി വന്നിരിക്കുന്നു, ബിൽ ഹഖ്, ഹഖുമായി വന്നതാണ്. ലിയുസബ്ബിതല്ലദീന ആമനു, ഇത് മുഅ്മിനുകളെ ഉറപ്പിച്ചു നിർത്താനാണ് ഈ ഖുർആൻ. മുഅ്മിനുകൾക്ക് സന്തോഷവാർത്തയാണ് ഖുർആൻ, മുഅ്മിനുകൾക്ക് സന്തോഷവാർത്തയാണ് ഖുർആൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഖുർആനിന്റെ ആളുകളെ കുറിച്ച് ഞാൻ സങ്കടപ്പെടുന്നു. എങ്ങനെയാണ് ദുനിയാവ് അവരെ സങ്കടപ്പെടുത്തുക? ദുനിയാവിനെ ഓർത്ത് സങ്കടപ്പെടാനും വ്യസനിക്കാനും ഒരിക്കലും ആര് പാടില്ല, ഖുർആൻ പഠിച്ചവൻ പാടില്ല. കാരണം അവർക്ക് ഏറ്റവും വലിയ ഖൈറാണ് കിട്ടിയിട്ടുള്ളത്. വഖൈറു മിമ്മാ യജ്മഊൻ, ദുനിയാവ് മുഴുവൻ എടുത്ത് ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാൾ നല്ലത് ഖുർആനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് അതിന്റെ പിന്നാലെ കണ്ണു പായിക്കരുത്. വലാ തമുദ്ദൻ ഐനൈക, അവർക്ക് അല്ലാഹു നൽകിയതിന്റെ പിന്നാലെ കണ്ണു പായിക്കരുത് എന്നതിന്റെ തൊട്ടടുത്ത് അല്ലാഹു പറഞ്ഞെന്താ, ലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആന അൽഅദീം. നബിയെ, താങ്കൾക്ക് നാം എന്ത് തന്നിട്ടുണ്ട്? ഫാത്തിഹ നൽകിയിട്ടുണ്ട്, ഖുർആൻ നൽകിയിട്ടുണ്ട്. അതാണ് എല്ലാത്തിനേക്കാളും, ദുനിയാവിലെ എല്ലാത്തിനേക്കാളും ഖൈറാണിത്, ഖുർആൻ. ലിയുസബ്ബിത അല്ലദീന ആമനു വഹുദ വബുശ്ര ലിൽ മുസ്ലിമീൻ, ഇത് സന്മാർഗവും അതുപോലെ ബുഷറ സന്തോഷവാർത്തയുമാണ് ഇതിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക്. വലഖദ് നഅലമു, നാം അറിയുന്നു, അന്നഹും യഖൂലൂന, അവർ പറയുന്നുണ്ടെന്ന്, ഇന്നമാ യുഅല്ലിമുഹു ബഷറുൻ, ഇന്നമാ യുഅല്ലിമുഹു, നബിയെ ഇത് പഠിപ്പിക്കുന്നത് ബഷറുൻ, ഏതൊരു മനുഷ്യനാണ് എന്നവർ പറയുന്നുണ്ടെന്ന് നാം അറിയുന്നുണ്ട്. കാരണം മക്കയിൽ ഈ കച്ചവടവുമായി വന്നിരുന്ന ദൂരം വന്നൊരു നസ്രാനി ഉണ്ടായിരുന്നു. നസ്രാനികൾക്ക് പഴയ കിതാബൊക്കെ അറിയാലോ. അയാൾ അറബി അല്ലായിരുന്നു, അറബി വളരെ കഷ്ണം കഷ്ണം മാത്രമേ അറിയുള്ളൂ. അറബികളോട് കച്ചവടം ചെയ്യാൻ വരുമ്പോൾ അതിന് അത്യാവശ്യം വേണ്ട അറബിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനൊരു നസ്രാനി വരുമായിരുന്നു മക്കയിൽ. ഇയാളാണ് മുഹമ്മദിന് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് ഖുറൈശികൾ പറഞ്ഞിരുന്നു. കാരണം ഇത് പഴയ നബിമാരുടെ വിവരങ്ങൾ, അഹ്ലു കിതാബിന് മാത്രം അറിയുന്ന വിവരങ്ങളൊക്കെ എങ്ങനെയാണ് നബി പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ആ നസ്രാനി വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു പറയുന്നു, ഇങ്ങനെ അവർ പറയുന്നുണ്ടെന്ന് അല്ലാഹു അറിയുന്നു. ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി അജമിയുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. ലിസാനുൽ ലദീ, ആ ഭാഷ, ഇവിടെ ലിസാൻ എന്ന് പറഞ്ഞ എന്താ, നാവല്ല, ഭാഷ. ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി, അവർ യുൽഹിദൂന ഇലൈഹി, അവർ ചായുന്ന ആ കാര്യം അഥവാ അവരിങ്ങനെ ചായുന്നത് ആരിലേക്കാണ്? ഈ മനുഷ്യൻ, ഈ നസ്രാനിയായ അറബി അറിയാത്ത അജമിയായ ആളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് നബിക്ക് എന്നതിലേക്കാണ് അവർ ചായുന്നത്. അവർ ആ ചായുന്ന ആൾ അജമിയുൻ, അയാൾ അജമിയാണ്, അയാളുടെ ഭാഷ അജമിയാണ്, അഥവാ അറബിയല്ല. അജമി എന്നത് അറബി അല്ലാത്ത ആൾക്കും പറയും, അറബി ആയിട്ട് അത് നേർക്കേറെ തെറ്റാതെ സംസാരിക്കാത്ത ആൾക്കും എന്തു പറയും? അജമി എന്ന് പറയും. അറബി അല്ലാത്തവർക്കും പറയും, അനറബിക്കും പറയും. നേരായ അറബി അറിയാത്ത ആളുണ്ടല്ലോ, നല്ല ഫസീഹായ ഭാഷ അറിയാത്ത അറബിക്കും അജമി എന്ന് പറയും. അങ്ങനെയുള്ള അജമിയാണ് ഇവർ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്. അയാൾക്ക് മര്യാദക്ക് അറബി തന്നെ അറിയില്ല. എന്നാൽ വഹാദ ലിസാനുൻ അറബിയു മുബീൻ, ഈ ഖുർആൻ ആകട്ടെ വ്യക്തമായ അറബിയാണ്. അറബിയിൽ മുങ്ങിക്കുളിച്ച അതിൽ അഗ്രഗണ്യന്മാരായ ആളുകൾക്ക് പോലും കൊണ്ടുവരാൻ കഴിയാത്ത അറബിയാണിത്. പിന്നെ എങ്ങനെ അജമിയായ ഒരാൾ നബിക്കിത് പഠിപ്പിച്ചു കൊടുക്കുക? അപ്പൊ ഈ ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു തആല അവനിൽ നിന്നുള്ള തൻസീലാണ് ഖുർആൻ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം മുബാറക അല അബ്ദിഹി വറസൂലിഹ് നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.